മലയാള സിനിമയിൽ മഹാനടനായിരുന്ന ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം മുരളി ചേട്ടാ.
നമസ്കാരം.
രസികൻ എന്ന ചിത്രത്തിലൂടെയാണ് ചേട്ടൻ അരങ്ങേറ്റം കുറിച്ചത് അഭിനയത്തിൽ അല്ലെ? അപ്പൊ ഒരു നടനായി വന്നു, പിന്നെ ഇപ്പോ തിരകഥാകൃത്താണ്, അപ്പൊ സ്വന്തമായി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ ഇതിനെല്ലാം പുറമെ ഭരത് ഗോപി എന്ന മഹാനടന്റെ മകൻ എന്നൊരു ലേബൽ കൂടി ചേട്ടനുണ്ട്. അപ്പൊ ഇത് ചേട്ടൻ എത്രമാത്രം ഹെൽപ്ഫുൾ ആണ് എന്ന് പറയാമോ?
ഇല്ല, ഞാൻ ലോകത്തിൽ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള നടന്മാരുടെ ഏറ്റവും അഗ്രഗണ്യനായ നടൻ എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പോ അങ്ങനെ ഒരാളിന്റെ മകൻ എന്നുള്ള നിലയിൽ മകനായി ജനിക്കുമ്പോൾ തന്നെ നടനത്തിന് എനിക്ക് എന്റേതായ രീതിയിലൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പൊ ഞാൻ വളരെ കാഷ്വലും വളരെ ഈസി ആയിട്ടാണ് അഭിനയിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് എനിക്കതിലൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഞാൻ എന്നെ ഒരു നടനായി കഷ്ടപ്പെടുന്നത് തന്നെ അച്ഛനെ പോലൊരു വലിയ നടന്റെ ഇതിന് നല്ലതല്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോട് കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ് അഭിനയം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ.
അപ്പൊ ഭരത് ഗോപിയുടെ മകൻ എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോഴൊക്കെ പ്രതീക്ഷ അമിത പ്രതീക്ഷയായിട്ടും സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരം ഒരു ഓവർ എക്സ്പെക്ടേഷൻ ചേട്ടനെ ഭയപ്പെടുത്താറുണ്ടോ?
ഇല്ല, ഞാൻ അതിനെ കുറിച്ച് ബോധമല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് അച്ഛനൊരു മഹാനടനാണ്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടനാണ്. അപ്പൊ അച്ഛനുമായി അച്ഛന്റെ ആയിട്ടുള്ള ഒരു കമ്പാരിസന് വേണ്ടി ഞാൻ നിന്ന് കൊടുക്കുന്നേയില്ല. ഞാൻ എന്റെ അഭിനയം നന്നായാൽ ഞാൻ അച്ഛന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് ആയിരിക്കും. എന്റെ അഭിനയം മോശമായാൽ നിരൂപകർ എന്നാൽ എന്നിലൂടെ അച്ഛനൊരു ട്രിബ്യൂട്ട് അവർ കൊടുത്തേക്കും. അപ്പൊ പിന്നെ രണ്ടായാലും അച്ഛനെ ട്രിബ്യൂട്ട് ആണ്.
ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ ഇപ്പോ പാട്ടുകാരനും കൂടിയാണ് അല്ലെ? രസികന്റെ പാട്ടും പാടിയിട്ടുണ്ട്.
ഞാനിപ്പോ രസികനും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലും ഒക്കെ പാടിയിട്ടുണ്ട്. അത് എനിക്ക് പറ്റുന്ന ഗാനങ്ങൾ സംഗീത സംവിധായകർ എനിക്ക് തരുമ്പോ ഞാൻ അതിന്റെ പരമാവധി ശ്രമിച്ച് പാടാറുണ്ട്.
അപ്പൊ എന്തായാലും ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ട് വരി ഒന്ന് മൂളാം.
ലെഫ്റ്റ് റൈറ്റ് രണ്ട് ലൈൻസ് പാടാം. കാൽ കുഴഞ്ഞ് മെയ് തളർന്ന് വീണു പോകുമെന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്ത് മൂന്നിടത്ത് വീണാലോ മൂന്ന് മട്ടിൽ നാം പെടുത്തു നിന്നിടാം.
കണ്ടതെന്താണോ നീ കണ്ടതൊന്നാണോ നാം കണ്ടതിന്നേതോ കൺകെട്ടുമാവാം. എന്തായിരുന്നാലും ഒന്നായി മാറാതെ േറിയാലും പോകുമോ? ആരുമാരും ഓർത്തിടാത്ത നൂറ് നൂറ് ജീവിതങ്ങൾ ആ വഴിക്കും ഈ വഴിക്കും ഓടി ഓടി വീണടിഞ്ഞു പോ. ഭൂമി തന്റെ അച്ചുതണ്ടിൽ ആയിരം യുഗങ്ങളായി തൂകയാനമെന്നുമേ തുടർന്നിടുന്നു മാനവി.
മലയാള സിനിമയിൽ ഇന്ന് വേറിട്ടൊരു ചിന്താഗതിയുടെയും ശൈലിയുടെയും വിപ്ലവം നടക്കുകയാണ്. പുതുമകൾ സ്വീകരിക്കുന്നതിന് ജനത്തിന് യാതൊരു മടിയുമില്ല. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഈ മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
അല്ല, ഓരോ കാലഘട്ടത്തിനും അതിന്റേതായ ചലഞ്ചസ് ഉണ്ട്, അതിന്റേതായ നന്മകളും ഉണ്ട്, അതിന്റേതായ ഡ്രോബാക്സും ഉണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് ഇപ്പോ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട് സിനിമയിൽ. അത് അങ്ങനൊരു കാലഘട്ടം ഉണ്ടാക്കിയ സിനിമകളിലൊന്നാണ് ഈ അടുത്ത കാലത്തൊക്കെ. അപ്പോ നമ്മൾ നമ്മുടേതായ എക്സ്പെരിമെന്റ്സിലൂടെയാണ് ഈ കാലഘട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ പോലുള്ള കുറച്ച് പേർ പല സ്ഥലങ്ങളിൽ നിന്നായി പല എക്സ്പെരിമെന്റ്സും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കാലഘട്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ തന്നെ അതിന്റെ ഗുണഭോക്താക്കളും ഒരു തരത്തിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു വലിയ ഭാരം ചുമക്കുന്നവരും എല്ലാമാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള കാലഘട്ടവും ഇത് ഈ കാലഘട്ടവും ഒക്കെ അതിന്റേതായ ചലഞ്ചസും ഉണ്ട്, അതിന്റേതായ ഡ്രോബാക്സ് ഉണ്ട്, അതിന്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും അതിന്റേതായ ഗുണവും ദോഷവും ഉണ്ട്.
ഹലോ സർ, ദേർ വാസ് എ കോൾ.
വാട്ട് കോൾ? ഞാൻ നിന്നോട് 10 മിനിറ്റ് മുമ്പ് SMS അയക്കാൻ പറഞ്ഞായിരുന്നു.
ഐ ഫോർഗോട്ട് സർ.
ഫോർഗോട്ട് മൈ ഫുട്ട്? നൗ ലിസൺ, നീ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആയതുകൊണ്ടല്ല നിന്നെ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു ഹെഡ് നേഴ്സിന് കൊടുക്കുന്നതിന്റെ രണ്ടിരട്ടി ശമ്പളമാണ് ഞാൻ നിനക്ക് മാസം എടുത്തത്. ആൻഡ് യു നോ വൈ ഐ ഡു ഇറ്റ്. ടു സെൻഡ് മീ എ ഡാം എസ് എം എസ് എവറി 10 മിനിറ്റ്സ്. 10 മിനിറ്റിൽ ഒരിക്കലും ഒരു എസ് എം എസ് അയക്കണമെന്ന് പറഞ്ഞാൽ അത് എത്ര വിഷമമാണെങ്കിൽ നീ പോയി വേറെ പണി നോക്ക്.
സർ, അതിപ്പോ പോലീസ്.
എന്ത് പോലീസ്? Now, disconnect this call and send me an SMS after 10 minutes. Your time starts now. Madhuri.
ബഹുമുഖ പ്രതിഭയാണ് താങ്കൾ എന്ന് ഇതിനകം പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. കഥാകൃത്ത്, പാട്ടുകാരൻ, നടൻ എന്നീ റോളുകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നു. പക്ഷെ താങ്കൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു റോൾ ഏതാണ്?
ഞാൻ ഏതാണോ ഒരു പർട്ടിക്കുലർ മോമെന്റിൽ ചെയ്യുന്നത് അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. ഞാൻ അതിൽ എന്റെ മുഴുവൻ ശ്രദ്ധയും ചെയ്യുന്നു. ഇപ്പോൾ ഈ അഭിമുഖം നടത്തുന്നു, ഇതിലാണ് എന്റെ ശ്രദ്ധ എന്നതുപോലെ.
ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ഫോക്കസ്ഡ് ആണ്. ചേട്ടൻ ഒരു നടനായി വന്നു, പിന്നെ ഇപ്പോ തിരക്കഥാകൃത്തായി. എന്താണ്, സംവിധായകനാകാനുള്ള പ്രയാണത്തിലാണോ?
ഇല്ല, സംവിധാനം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് അത്. അതിന് ഞാൻ പ്രിപ്പയർഡ് ആവുന്ന എന്ന് എനിക്ക് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ അത്
തയ്യാറാണ്. സാധ്യതയില്ല,
നെക്സ്റ്റ് ഇയർ സംവിധാനം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. 2016 ഞാൻ പ്രിപ്പയർഡ് ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, ഞാൻ സജ്ജനാവുന്നു എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നു.
അപ്പൊ ചേട്ടൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എല്ലാം ചേട്ടൻ തന്നെയായിരിക്കുമോ കൈകാര്യം ചെയ്യുന്നത്?
ഇല്ല, എന്ന് പറയാൻ പറ്റില്ല. ഞാനത് അതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ.
ഇപ്പോ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ആകുന്നതിന് മുമ്പ് പലർക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താങ്കളുടെ സ്ട്രഗിൾസ് എങ്ങനെയായിരുന്നു?
ഇല്ല, ഞാൻ എനിക്ക് കിട്ടുന്ന എന്റെ കയ്യിൽ വന്ന് വീഴുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവസരങ്ങൾക്ക് പിന്നാലെ ഒരിക്കലും പോയിട്ടില്ല. കാറ്റ് കൊണ്ടുപോയ വഴികളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. സിനിമയിലായാലും അല്ലാതെ ആയാലും കാറ്റ് കൊണ്ടുപോയ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോ ഞാൻ അത് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. സിനിമ അതിന്റെ ഭാഗമാകുന്നു, സിനിമയിൽ ഇപ്പൊ നിൽക്കുന്നു, നാളെ സിനിമയിൽ ഉണ്ടാവാം, ഇല്ലായിരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കും.
ഇന്നത്തെ കാലഘട്ടത്തിൽ താങ്കളെ ഒരു ഡയറിംഗ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് വിളിക്കാം. കാരണം താങ്കൾ ചെയ്ത സിനിമകൾ തന്നെ ഉദാഹരണം. ഈ അടുത്ത കാലത്ത് ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വരെ എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം?
അല്ല, അത് നമ്മളിപ്പോ അത് ധൈര്യമാണോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം അതൊരു കഥയും ഒരു ഫിക്ഷണൽ വർക്കുമാണ്. അപ്പോ നമുക്ക് ഒരു ഫിക്ഷണൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് അതില് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും വേണം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അതിന് വലിയ ധൈര്യത്തിന്റെ ആവശ്യമില്ലാന്നാണ് എന്റെ അഭിപ്രായം. ഇല്ല, നമ്മള് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധിയാണ് എന്റെ എല്ലാ ജോലികളിലും കൊടുക്കാറുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് അധികം വ്യാകുലനാവാറില്ല, അത്രേ ഉള്ളൂ.
ഒരു നടൻ എന്ന നിലയിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന റോൾ ഏതായിരുന്നു?
ഞാനൊരു സ്റ്റുഡന്റ് ആണ്. റൈറ്റിംഗിലും ആക്ടിംഗിലും ഞാൻ എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ എന്റെ പരമാവധി ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കാറുണ്ട്. അപ്പൊ അതിലുപരി ഞാനിപ്പോ എന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ അങ്ങനൊന്നുമില്ല. ഞാൻ എന്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും എന്നെക്കാൾ വലിയ ആൾക്കാരായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നടൻ കഥാപാത്രത്തെ അവനേക്കാൾ വലിയൊരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ അത് അവനിലേക്ക് കയറാനോ അല്ലെങ്കിൽ അവൻ അതിലേക്ക് പ്രവേശിക്കാനോ പരകായ പ്രവേശത്തിന് അത് സമ്മതി തരികയുള്ളൂ. അപ്പൊ നമ്മള് എല്ലാത്തിനെയും ഒരു ഒരു ബേസിക് ഹ്യൂമിലിറ്റിയോടുകൂടി കണ്ടാൽ എല്ലാം അതിൻ്റെതായ രീതിയിൽ ചലഞ്ചിങ് ആണ്. എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ ചലഞ്ചിങ് ആണ്.
മുരളി ചേട്ടാ, ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടോ?
ഓസ്ട്രേലിയ കണ്ടിട്ടില്ല.
ഇല്ല,
പോയിട്ടില്ല.
അപ്പോൾ ഓസ്ട്രേലിയൻ ശ്രോതാക്കളെ കാണാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ എന്തായാലും ഓസ്ട്രേലിയയിലേക്ക് വരില്ലേ?
അവർക്ക് കാണാൻ തോന്നുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് പോവാം.
അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച മുരളി ഗോപിക്ക് എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് മുരളി ചേട്ടാ.
താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് യു ടു. താങ്ക് യു.
തെറിച്ചു മണ്ണിൽ വീണ വിത്ത് കള്ളി മുള്ളി പൂണ്ടുവോ, കിളച്ച മണ്ണിൽ വീണതോ കുരുത്തു പൊന്തി വന്നുവോ? മണ്ണിൽ വീണ വിത്ത് കള്ളി മുള്ളി പൂണ്ടുവോ, കിളച്ച മണ്ണിൽ വീണതോ കുരുത്തു പൊന്തി വന്നുവോ? I'm moving. കണ്ടതെന്താ?